നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു.
ഇന്നാദ്യം ഫ്രൈഡേ ടാക്കീസ്, അവതരിപ്പിക്കുന്നത് ഫ്രാൻസി ജോസ്. തുടർന്ന് ഡോക്ടർ കെ എസ് ചിത്രപാടിയ കർണാട്ടിക് സംഗീതം. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-5747-22. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ, സ്വാദിലും മുൻപിൽ. വിശ്വാസ് ഫുഡ്സ്.
എല്ലാവർക്കും ഫ്രൈഡേ ടാക്കീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ മമ്മൂട്ടി നായകനായിട്ട് അഭിനയിച്ച പാട്രിയോട്ടും ഷറഫുദ്ദീന്റെ മത്വീദും രണ്ടുമാണ് ഞാനിന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. പാട്രിയോട്ടിനെ ആദ്യം പറയാം. മഹേഷ് നാരായണൻ കഥ എഴുതി സംവിധാനം ചെയ്ത മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്ക ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, രേവതി തുടങ്ങി വൻ താരനിരയോടെ പുറത്തു വന്ന പാട്രിയോട്ട്. മഹേഷ് നാരായണൻ സിനിമകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അയാൾ സംവിധാനം ചെയ്ത പടങ്ങള് ടേക്ക് ഓഫ്, സി യു സൂൺ, മാലിക്, അറിയിപ്പ്, ഇത് നാലും ഒരു അവാർഡ് മോഡൽ പടമാണ്. പക്ഷെ നാലും ഒന്നിനൊന്ന് മെച്ചമുള്ള പടങ്ങളാണ്, അടിപൊളി പടങ്ങളാണ് ഞങ്ങളുടെ. പക്ഷെ ഒരു കമേഴ്സ്യൽ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഹിറ്റാക്കാനുള്ള സംവിധായകനുണ്ടോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള പടങ്ങളല്ല പുള്ളി കൂടുതലായിട്ടും സംവിധാനം ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ടേക്ക് ഓഫ് ഒക്കെ ക്ലാസ് മൂവി തന്നെ പറയണം. മലയാളത്തിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു 10 മികച്ച സിനിമകൾ എടുത്ത് അതിലൊരെണ്ണം പോലും ആക്കാൻ പറ്റുന്ന ഒരു ഒന്നാണ് ടേക്ക് ഓഫ്. നമ്മുടെ നായകൻ സിനിമ, കമലഹാസന്റെ നായകൻ, ഇംഗ്ലീഷിലെ ക്ലാസിക് സിനിമ ഗോഡ് ഫാദർ, ഇതിന്റെയൊക്കെ ഒരു സത്ത് പിഴിഞ്ഞെടുത്ത പോലത്തെ ഒരു പടമാണ് മാലിക്. മാലിക്കിലെ നായകനെ കാണുമ്പോൾ നമുക്ക് അത്ര ഒരു ഗംഭീരനായില്ലെങ്കിലും കഥ കൊണ്ടും കഥാപാത്രം കൊണ്ടും അതിന്റെ പടത്തിന്റെ കഥാഗതി കൊണ്ടും മികച്ച ഒരു സിനിമയായിരുന്നു മാലിക്. അതുപോലെ തന്നെ കൊറോണ സമയത്ത് ആളുകൾ വീടുകളിൽ അടച്ചിരുന്ന സമയത്ത് ഇറങ്ങിയ സി യു സൂൺ, ബ്രില്യന്റ് മൂവി. അപ്പോ മഹേഷ് നാരായണന്റെ സിനിമകളെല്ലാം ഒന്നിനൊന്ന് മികച്ച സിനിമകളാണ്. പക്ഷെ ഒന്നും കമേഴ്സ്യലി ഹിറ്റാവാനുള്ള സാധ്യതകൾ കുറവുള്ള സിനിമയാണ്. സിനിമകൾ അങ്ങനെയാണ്, നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ മികച്ച സിനിമ എപ്പോഴും ബോക്സ് ഓഫീസിൽ വിജയിക്കണമെന്നില്ല. ബോക്സ് ഓഫീസിൽ വിജയിക്കുന്ന എല്ലാ പടങ്ങളും മികച്ചതാവണമെന്നില്ല. അപ്പൊ ഇതിലൊക്കെ ഉപരി മഹേഷ് നാരായണൻ മികച്ചൊരു എഡിറ്ററാണ്. നമ്മുടെ ബ്യൂട്ടിഫുൾ സിനിമ, ട്രാഫിക്, കമലഹാസൻ നായകനായിട്ട് അഭിനയിച്ച വിശ്വരൂപം, എന്ന് നിന്റെ മൊയ്തീൻ തുടങ്ങി ഒരുപാട് സിനിമകൾക്ക് സിനിമകൾ എഡിറ്റ് ചെയ്ത എഡിറ്ററാണ് മഹേഷ് നാരായണൻ. അതിനുശേഷമാണ് അദ്ദേഹം സംവിധാനത്തിലേക്കും കഥ എഴുത്തിലേക്കൊക്കെ തിരിയുന്നത്. അപ്പൊ ആ പടം, ഈ പടത്തിലാണെങ്കിലും എഡിറ്റിംഗ് വേർഷൻ, പടം എഡിറ്റ് ചെയ്ത രീതി, പടത്തിന്റെ ക്യാമറ വെച്ച മൂവ്മെന്റ്സ്, ഇതിന് എവിടൊക്കെ ക്യാമറ വെച്ച് എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിരസമായിട്ട്, വളരെ ഭംഗിയായിട്ട്, ഒരു കമേഴ്സ്യൽ എലമെന്റുകളൊക്കെ പുള്ളിക്ക് പറ്റാവുന്ന രീതിയിൽ പുള്ളി ആഡ് ചെയ്തിട്ടാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത്. പക്ഷെ ഇതിന് ഒരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രത്യേക ഫാൻസിന്റെ നായകനെ, ആ അവരുടെ വീരനായകനെ അവർ വിചാരിച്ച ഒരു ടെയിലന്റ് അല്ല കിട്ടിയത്. അത് അവർക്ക് ചിന്തിക്കുന്നതിനപ്പുറത്തായി. അതുകൊണ്ട് തന്നെ പടം ഇറങ്ങി ആദ്യത്തെ രണ്ട് ഷോയ്ക്കുള്ളിൽ തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വന്ന ഒരു സിനിമയാണ്. കാണാന്ന് വെച്ചാൽ പലരും ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത ഒരു അവസ്ഥയാണ്. പക്ഷെ ഇത് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു മികച്ച സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലിക പ്രസക്തിയുള്ള സംഭവങ്ങളാണ് ഇതിലധികവും. സിനിമ പറഞ്ഞു വെക്കുന്നത് അത്തരമൊരു കഥയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഫ്രണ്ട് സർക്കിളിന്റെ ഉള്ളിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് നമ്മള് ആ പറയുന്ന കാര്യങ്ങൾ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിലോ നിങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ചില്ലേ, എന്നാൽ അതിന്റെ ഡീറ്റെയിൽസ് എന്നുകൊണ്ട് വരുന്ന അവസ്ഥ പലപ്പോഴും നമുക്ക് ഉണ്ടായിട്ടില്ലേ. നമ്മളിപ്പോൾ മോഹൻലാലിനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് ഫേസ്ബുക്ക് തുറക്കുമ്പോഴോ ഗൂഗിൾ ഓപ്പൺ ചെയ്യുമ്പോഴോ നമ്മൾ ചോദിക്കാതെ തന്നെ മോഹൻലാലിന്റെ പല പരസ്യങ്ങളോ അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഡീറ്റെയിൽസോ മെസ്സേജസോ എന്തെങ്കിലുമൊക്കെ വരും. മമ്മൂട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു കാറിനെ പറ്റി ചിന്തിച്ചു, കാർ വാങ്ങണം എന്നൊക്കെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞ് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ് പുറച്ചു നോക്കുമ്പോൾ കാർ കമ്പനിക്കാരുടെ പരസ്യം വരും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ മൊബൈലിലുള്ള ഏതെങ്കിലും തരത്തില് നമ്മളെപ്പോഴെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ആപ്പുകൾ, നമ്മുടെ നമ്മളും ഫോൺ ഓഫായിരിക്കുമ്പോൾ പോലും ഓണായിരിക്കുന്ന ആപ്പുകൾ നമ്മുടെ ഫോണിലുണ്ട് അല്ലെ? ചില ആപ്പുകളൊക്കെ തുറക്കണമെങ്കിൽ അലോ ഡോണ്ട് അലോ ഡോണ്ട് അലോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്പ് ഓപ്പൺ ആവില്ല. അപ്പൊ നമ്മള് എന്തെങ്കിലും മറ്റേച്ചിട്ട് അലോ കൊടുക്കും. ഈ സിനിമയില് ഒരു തുടക്കത്തിൽ തന്നെ ഒരാൾ പറയുന്നുണ്ട്, മനുഷ്യന്റെ പ്രൈവസിയെക്കാളും വലുതല്ലോ അവന്റെ ജീവൻ. ഒരു നിലയ്ക്ക് പറഞ്ഞ് മനുഷ്യന്റെ പ്രൈവസിയെ പോലെ തന്നെ അവന് പ്രാധാന്യമാണ്, അവന്റെ ജീവനെ പോലെ തന്നെ അവന് പ്രാധാന്യമാണ് അവന്റെ പ്രൈവസി. അപ്പൊ ആ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. നമുക്ക് നാണം കെട്ടി ജീവിക്കാനുള്ള അവസ്ഥ ഒന്നും നമുക്കത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമ്മൾ ഫോൺ ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ പുറത്തുപോയി തിരിച്ചു വരുമ്പോൾ നമ്മുടെ സ്വകാര്യ രംഗങ്ങൾ പുറത്തിറങ്ങിയാലുള്ള അവസ്ഥയ്ക്ക് ഒന്ന് ആലോചിച്ചു ഉണ്ടാവോ ഇല്ലയോ എന്നും പറയാൻ ഞാൻ ആളല്ല, പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഇതില് മമ്മൂട്ടി ഒരു ബ്ലോഗറാണ്. മമ്മൂട്ടി ക്യാമറകളും മൊബൈൽ ഫോണുകളൊക്കെ വിശകലനം ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയൊക്കെ പല രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു സിനിമ, വളരെ രസകരമായ ഒന്നാം പകുതി. നമ്മൾ ഇന്റർവെല്ലിന് പെട്ടെന്ന് പുറത്തുപോയി പെട്ടെന്ന് തിരിച്ചു വരാവുന്ന വിധത്തിൽ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഇന്റർവെൽ പഞ്ചോടുകൂടി അവസാനിപ്പിച്ച ഒന്നാം പകുതിയെ വിട്ട് രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ മോഹൻലാല് അദ്ദേഹത്തിന് കൊടുത്ത റോള് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വളരെ രസകരമായിട്ട് അദ്ദേഹത്തിന്റെ കഥാപാത്രം അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കൊക്കെ ഇഷ്ടമാവുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷെ എവിടെയൊക്കെയോ രണ്ടാം പകുതിയിൽ എന്തൊക്കെയോ താളപ്പഴകൾ വന്നു എന്നാണ് മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തല്. എനിക്ക് അത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ എനിക്കില്ല കേട്ടോ. ഈ പടം വളരെ രസകരമായി നല്ല രീതിയിൽ അവർ പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഓരോ കാഴ്ചക്കാരനും അവൻ നോക്കിക്കാണുന്ന വ്യൂ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ പടം ഞാൻ കണ്ട രീതിയിലായിരിക്കില്ല വേറെ ആൾ കാണുക. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല, പൂർണ്ണമായും എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു സിനിമ നിർമ്മിക്കുക അതിന് ആർക്കും സാധ്യമല്ല, കാര്യമല്ല. എത്ര ഇപ്പം 300 കോടി 500 കോടി 1000 കോടി കിട്ടി എന്ന് പറഞ്ഞാലും അത് ഇഷ്ടപ്പെടാതെ പോകുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെട്ട് 100 വട്ടം കാണുന്ന ആളുകളുമുണ്ട്. സിനിമ അങ്ങനെയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ കാണാൻ ശ്രമിച്ചാൽ വളരെ നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തുക. മറ്റൊരു സിനിമ പറഞ്ഞതുപോലെ മത്തു വിത്തു. നാട്ടിൽ നിന്ന് ഒത്തിരി ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് വന്നു, നല്ല പടാട ഇറങ്ങുന്നുണ്ടെങ്കിൽ നീ ഒന്ന് പോയി കാണുന്നു പറഞ്ഞു. ഞാൻ ഇറങ്ങാൻ നോക്കി നിന്ന് ഇവിടെ ഒരു തിയേറ്ററിലാണ്ട് ഇറങ്ങിയുള്ളൂ. എന്നാലും പിന്നെ 3-4 ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്, നീ ഒന്ന് പോയി നോക്കുന്നു പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പോയി കണ്ട ഒരു സിനിമയാണ് മധുവിധു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഷറഫുദ്ദീൻ സിനിമ തെരഞ്ഞെടുക്കുന്ന രീതി തന്നെ വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രേമം എന്ന സിനിമയില് വെറും ഒരു കോഴിയായി വന്ന ഒരു ചെറിയ റോളിൽ വന്ന് ഇന്ന് മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകമായി എന്ന് തന്നെ പറയാവുന്ന വിധത്തില് തന്റേതായ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുത്ത ഒരു നായക നടനാണ് ഷറഫുദ്ദീൻ. പ്രേമത്തിൽ വേറെ അഭിനയിച്ച് ഒരുപാട് പേര് വന്നു നിന്ന് കണ്ടുപോയി എന്ന് പറഞ്ഞ മാതിരി കുറച്ചൊക്കെ അഭിനയിച്ചു പോയി. പക്ഷേ ഷറഫുദ്ദീൻ ഇപ്പോഴും അദ്ദേഹത്തിന് പറ്റിയ റോളുകൾ തെരഞ്ഞെടുത്ത് സിനിമയില് ഇപ്പോഴും നിൽക്കുന്നു. ഇനിയും കുറെ കാലം മുന്നോട്ട് പോകാനുള്ള കോപ്പ് കയ്യിലുള്ള പോലെയാണ് അദ്ദേഹത്തിന്റെ സിനിമ തെരഞ്ഞെടുക്കുന്ന രീതിയും സിനിമയിൽ അഭിനയിക്കുന്ന രീതിയും. വലിയ നടനൊന്നുമല്ല അദ്ദേഹം, അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര സൂപ്പർ നടനൊന്നും പറയാനില്ല. പക്ഷെ ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്, എടുക്കുന്ന റോളുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ പിടിച്ചേക്കാനുള്ള സാധ്യത കൂടുതലാണ്. താൻ എന്താണ് എന്നറിഞ്ഞിട്ട് റോളുകൾ എടുക്കുന്ന ഒരു നടനായിട്ടാണ് എനിക്ക് ഷറഫുദ്ദീനെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതില് ജഗദീഷ് ഉണ്ട്, അസീസ് നെടുമങ്ങാട്, നായികയായിട്ട് വരുന്നത് ബിന്ദു പണിക്കരുടെ മകളാണ് കല്യാണി പണിക്കർ. കുഴപ്പമില്ല, ആദ്യമായിട്ട് അഭിനയിച്ച ഒരു നായിക ഒരു നടി എന്ന നിലയിലെ വളരെ നല്ല അഭിനയം അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. അവർക്ക് ഇനിയും ഒരുപാട് സിനിമകൾ കിട്ടാനുള്ള ഒരു സാധ്യത ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഷറഫിന്റെ അനിയനായിട്ട് അഭിനയിച്ച ഒരു പയ്യൻ, എനിക്ക് അവന് പേരൊന്നറിയില്ല, ഒരു പയ്യൻ, ആ പയ്യനും വളരെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓരോ രസമുണ്ട് ഈ സിനിമ. ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പീഡിലാണ് എന്റെ കഥ പോകുന്നത്. നമ്മളൊരു കാര്യം കണ്ട് അതിനൊരു നെഗറ്റീവ് വരുന്നു തോന്നുമ്പോഴേക്കും അത് അവിടെ അവസാനിപ്പിച്ച് അടുത്ത സീനിലേക്ക് കിടക്കണേ. അങ്ങനെ ഒരു സീൻ ബൈ സീനിൽ ഒത്തിരി വേഗത്തിൽ കടന്നു പോകുന്ന ഒരു പടമാണ്. അതുപോലെ തന്നെ ഒരുപാട് ലേഖടിപ്പിക്കാതെ, ഒരുപാട് വിഷമിപ്പിക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാക്കുന്നത് കൊണ്ടൊക്കെയാണ് തോന്നുന്നത്. ഈ പടം കണ്ടിരിക്കാൻ തന്നെ ഒരു വായ്പ. ഇതിന്റെ ഒരു കഥാപശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ആഞ്ഞലി മുട്ടിൽ തറവാടുന്നുണ്ട് ഷറഫുദ്ദീന്റെ തറവാട്. അപ്പൊ ഇവിടെ പെണ്ണുങ്ങളില്ല, ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. അച്ചാച്ചൻ, അച്ഛൻ, അച്ഛൻ്റെ അനിയൻ, പിന്നെ ഷറഫു, ഷറഫുവിന്റെ അനിയൻ, അങ്ങനെ അഞ്ചാണുങ്ങൾ ഉണ്ടല്ലോ ഒരു വീട്ടിലേക്ക്. പെണ്ണുങ്ങളെ കൊടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഷറഫു എവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ട നായിക, പിന്നെ അങ്ങനെ അവർ പരിചയപ്പെട്ട് വരുമ്പോൾ നായികക്ക് വേറൊരു കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നായിക പറയും എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ്. ഞാൻ സ്പോയിലറായിട്ട് പറയണതല്ല കേട്ടോ, നിങ്ങൾക്കിത് കാണുമ്പോൾ, സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ അവർ തമ്മിൽ വീണ്ടും ഒന്നിക്കുകയും അവർ തമ്മിൽ കല്യാണം നടക്കണോടത്ത് വെച്ച് വീണ്ടും പ്രശ്നങ്ങൾ, വീണ്ടും കല്യാണം, വീണ്ടും പ്രശ്നങ്ങൾ. അങ്ങനെ ഇത് ഒരു കേറ്റവർക്കും കേറ്റവർക്കും ഒക്കെ ആയിട്ട് വളരെ രസകരമായിട്ട് മുന്നോട്ട് പോകുന്നൊരു സിനിമ. അതിനിടയിൽ അസീസ് നെടുമങ്ങാട് അവതരിപ്പിച്ച കഥാപാത്രം ചൂടനായ ചെറിയച്ഛൻ ഒന്നുകൂടെ രണ്ടാമതിനെ പിടിയും, അങ്ങനത്തെ ഒരു ചെറിയച്ഛൻ, അതൊക്കെ നല്ല രീതിയിൽ നല്ല ഒരു പാക്കിൽ അവർ ചെയ്തിട്ടുണ്ട്. മികച്ചൊരു സിനിമ നവാഗതനായ വിഷ്ണു അരവിന്ദ്ന്റെ സിനിമയാണ്. എനിക്കാണ് വിഷ്ണു അരവിന്ദ് ഇതിനു മുന്നേ കഥ എഴുതുക മറ്റോ എന്തോ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലാതെ വേറെ ഒന്നുമില്ല തോന്നുന്നു. ബിപിൻ മോഹനും ജയ് വിഷ്ണുവാണ് ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത്. ബിപിൻ മോഹൻ ഷൈലോക്ക് എന്ന സിനിമയുടെ കഥ എഴുതിയിട്ടാണ് വന്നത്. ജയ് വിഷ്ണു മധുര മനോഹര മോഹം മറ്റോ പറഞ്ഞൊരു സിനിമയുടെ കഥ എഴുതി വന്നതാണ്. അവരൊരുമിച്ച് എഴുതിയ സിനിമയാണ് മധുവിധു ഹണിമൂൺ. അപ്പൊ ഈ മധുവിധുലിക്ക് പടം തുടങ്ങി അവസാനിക്കുന്ന വരെ മധുവിധുലിക്ക് എത്തിച്ചേരുന്നതിന്റെ കഷ്ടപ്പാടുകളാണ് കാണിക്കുന്നത്. പക്ഷെ നല്ല രീതിയിൽ വെടുപ്പിനും വൃത്തിക്കും ചെയ്തു വെച്ചിട്ടുണ്ട്. ബോക്സ് ഓഫീസിൽ ഇത് ഹിറ്റാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇതിവിടെ ഇറങ്ങിയ പടം ഇപ്പോ ഇറങ്ങിയിട്ടില്ല, ഇപ്പോ ഇറങ്ങിയിട്ടില്ല എന്നല്ല, ഇറങ്ങിയ പടം ഇപ്പൊ ഷോയൊന്നും ഇല്ല, ഇവിടുന്ന് പോയി. ഇത് ഒ ടി ടിയിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ 100% എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇഷ്ടാവും. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ നമുക്കൊരു റിലാക്സാക്ഷൻ ഒക്കെ കിട്ടാവുന്ന വിധത്തിലുള്ള ഒരു സിനിമ. ഒന്നും ആലോചിക്കാണ്ടിരുന്ന് കാണുന്നു മാത്രം. ഇതിനിട്ട് അവസാനം എല്ലാ സിനിമയിലും പോലെ രണ്ടാം ഭാഗത്തുള്ള ഒരു സ്കോപ്പും കൂടി വെച്ചിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. ഇത് കഴിഞ്ഞിപ്പോ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളിലെ ഒരു രീതി എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു സീരിയൽ പോലെ പിടിക്കാനുള്ള വിധത്തിലേക്കാണ് സിനിമ അവസാനിപ്പിക്കുന്നത് ഇപ്പൊ മിക്കവരും. ഇപ്പൊ ജനഗണമന എന്ന് പറയുന്ന പടം തിയേറ്ററിലിറങ്ങി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിന്റെ അവസാനം രണ്ടാം ഭാഗം വരുന്നതിനെ പറ്റിയൊക്കെ കാണിച്ച് എല്ലാവരും ത്രില്ലടിച്ചിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അതിന്റെ സംവിധായകൻ വന്നിട്ട് പറഞ്ഞു അതിനങ്ങനെ ഒരു രണ്ടാം ഭാഗമൊന്നുമില്ല, അത് അങ്ങനെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ആളെ പറ്റിക്കുന്ന രീതിയിലൊക്കെയാണോ ഈ രണ്ടാം ഭാഗങ്ങളുടെ ഒരിത്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരുന്നോ പറ്റിങ്ങി ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ ഇറക്കാം ഈ മൈൻഡിലാണോ ഒന്നും അറിയില്ല. അത് അല്ലെങ്കിൽ ദുരന്തര പോലെ പടറങ്ങി 3-ാമത്തെ മാസം 2-ാം ഭാഗം ഇറങ്ങുന്ന രീതിയാണോ എന്നും അറിയില്ല. അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണക്ട് ചെയ്യും. ഇല്ലെങ്കിൽ 2-ാം ഭാഗം ഇറങ്ങുമ്പോൾ 1-ാം ഭാഗം ഒന്നുകൂടി കണ്ട അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വെള്ളിയാഴ്ച നേരുന്നു, ശുഭരാത്രി.
നിങ്ങൾ ഇതുവരെ കേട്ടത് ഫ്രാൻസി ജോസ് അവതരിപ്പിച്ച ഫ്രൈഡേ ടാക്കീസ്. ഇനി കേൾക്കാം ഡോക്ടർ കെ എസ് ചിത്രപാടിയ കർണാട്ടിക് സംഗീതം.
ആദ്യം കന്നഡ രാഗത്തിൽ ഊത്തക്കാട് വെങ്കട സുബയ്യരുടെ കോമ്പോസിഷൻ അലൈപായുദേ.
இது முறையோ
ഹേ ഗോവിന്ദ ഹേ ഗോപാല ദേശരാഗത്തിൽ സൂർദാസിന്റെ കൃതി പഠിത ചിത്ര
Thank you. रे अब तो जीवन हारे, अब तो जीवन
ജഗദോദ്ധാരണ കാപ്പി രാഗത്തിൽ പുരന്ദരദാസയുടെ കൃതിയും കോമ്പോസിഷനും.
ജഗദോദ്ധാരണ അടിശീതല്യ ശോധ, 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 ജഗദോദ്ധാരണ
Thank you. കല്യാണ ഗോപാലം, കമ്പോസിഷൻ നാരായണ തീർത്ഥ, സിന്ധു ഭൈരവി രാഗത്തിൽ പാടിയത് ചിത്ര.
ൃതമീടേ
കണ്ണനെ പണി മനമേ ഷൺമുഖപ്രിയ രാഗത്തിൽ പാപനാശം ശിവൻ കോമ്പോസിഷൻ. പാടിയത് ചിത്ര. കൃഷ്ണ നീ ബേഗന, രാഗം യമന കല്യാണി, വ്യാസരാജയുടെ കോമ്പോസിഷൻ. കുഴലൂതി മനമെല്ലാം കൊള്ളൈക്കൊണ്ട്, ഊത്തുകാട് വെങ്കിട്ടസുബയ്യരുടെ കൃതി. രാഗം കാമ്പോജി, പഠിയത് ചിത്ര. Thank you.
Mother
നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ കെ എസ് ചിത്രപാടിയ കർണാട്ടിക് സംഗീതം. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-5747-22. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്. ഇതോടെ മലയാളം എഫ് എം 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും മലയാളം എഫ് എം 104.6 എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
ശ്രീലകം തിങ്ങും പാവന ശ്രീലകം കേരളം.
Your language.